ഈജിപ്തും അൾജീരിയയും ഇറാഖും ഇറാനും ഇസ്രായേലും പാലസ്തീനും സിറിയയും കുവൈത്തും ഖത്തറുമെല്ലാം അടങ്ങുന്ന മിഡിൽ ഈസ്റ്റിലെ വളരെയധികം തന്ത്രപ്രധാനമായ ചില സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന മേഖലയാണ് ഇന്ന് ഇസ്രായേലിൻ്റെയും പാലസ്തീൻ്റെയും കൈവശത്തായിട്ടുള്ളത്. എന്നാൽ ആ ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്നും സംഘർഷത്തിൻ്റേത് തന്നെയാണ്. പലപ്പോഴും ആളുകൾ അവിടെ കൊല ചെയ്യപ്പെടുന്നു, നിരന്തരമായ യുദ്ധങ്ങൾ ഉണ്ടാവുന്നു, കുട്ടികളടക്കം മരിച്ചു വീഴുന്നു, ഇസ്രായേലും പാലസ്തീനും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം യഥാർത്ഥ കാരണം എന്താണ്? പലപ്പോഴും ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്ന സമയത്ത് രാഷ്ട്രീയപരമായും മതപരമായും ചരിത്രപരമായും എല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ചില വസ്തുതകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയ കെട്ടുകളെല്ലാം അഴിച്ചുകൊണ്ട് ചില വസ്തുതകൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഈ വീഡിയോയുടെ എല്ലാ റെഫറൻസുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ആദ്യമായി നമുക്ക് എന്താണ് ഇസ്രായേൽ, എന്താണ് പാലസ്തീൻ, എന്താണ് ഗാസ എന്നെല്ലാം മനസ്സിലാക്കേണ്ടതാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, മെഡിറ്ററേനിയൻ കടലിൻ്റെ കിഴക്ക് ഭാഗത്തായി ലോകത്തിലെ ഏക ജൂത ഭൂരിപക്ഷ രാജ്യമായി നിലനിൽക്കുന്ന സ്ഥലമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. പാലസ്തീൻ എന്ന് പറയുന്നതാവട്ടെ ജോർദാൻ നദിയുടെയും മെഡിറ്ററേനിയൻ കടലിൻ്റെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഈ രണ്ട് രാജ്യങ്ങളും അതിർത്തി രാജ്യങ്ങൾ തന്നെയാണ്. ഗാസ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെയും ഈജിപ്തിൻ്റെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വളരെ ചെറിയൊരു പ്രദേശമാണ്. ഈ ഗാസ ഇന്ന് നിലനിൽക്കുന്നത് പാലസ്തീൻ്റെ ഭാഗമായി തന്നെയാണ്. ഈ പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു രാജ്യമാണോ എന്ന തർക്കം ഇപ്പോഴും നിലനിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയിലെ 135 രാജ്യങ്ങളുടെ അഭിപ്രായ പ്രകാരം പാലസ്തീൻ ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളെല്ലാം പാലസ്തീനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലും അമേരിക്കയും അടക്കമുള്ള വളരെ കുറഞ്ഞ രാജ്യങ്ങൾ മാത്രം പാലസ്തീനെ ഇപ്പോഴും ഒരു രാജ്യമായി അംഗീകരിച്ചിട്ടില്ല. ഇനി എന്താണ് ഇസ്രായേലും പാലസ്തീനും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നമെന്ന് അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ ആ ഭൂപ്രദേശത്തിൻ്റെ ഒരു ലഘു ചരിത്രം നമ്മളൊന്ന് നോക്കേണ്ടതാണ്. ഒരു കാലത്ത് ഗ്രീക്കുകാരും ബാബിലോണിയക്കാരും പേർഷ്യൻസും ഈജിപ്തുകാരും റോമൻകാരും തുർക്കികളുമെല്ലാം ഈ ഒരു പ്രദേശം ഭരിച്ചിരുന്നു. അന്ന് ആ പ്രദേശം ഗ്രീക്ക് നാമത്തിൽ നിന്ന് പിന്നീട് പാലസ്തീൻ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പാലസ്തീൻ എന്നായിരുന്നു അക്കാലഘട്ടങ്ങളിൽ ആ മുഴുവൻ പ്രദേശവും അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 1517 മുതൽ 1917 വരെ ആ സ്ഥലം ഭരിച്ചത് ഒട്ടോമൻ സാമ്രാജ്യമായിരുന്നു. ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിൽ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ തന്നെ അവിടേക്ക് ജൂതന്മാർ കൂട്ടത്തോടെ കുടിയേറി താമസിക്കുകയായിരുന്നു. അതായത് 1898 മുതൽ ലോകത്തിൻ്റെ പല ഭാഗത്തായി ചിതറിക്കിടന്നിരുന്ന ജൂതന്മാരെല്ലാം തന്നെ തങ്ങളുടെ പുണ്യദേശമായ ജെറുസലേം ഉൾക്കൊള്ളുന്ന പ്രദേശത്തേക്ക് കൂട്ടത്തോടെ വന്ന് താമസിക്കാൻ തുടങ്ങുകയാണ്. അക്കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല. ജൂതന്മാർ കൂട്ടത്തോടെ തന്നെ അവിടങ്ങളിലേക്ക് വന്ന് താമസിക്കാൻ തുടങ്ങുന്നു, അവർ കൃഷി ചെയ്യാൻ തുടങ്ങുന്നു. ചെറിയ രീതിയിൽ അവരുടെ ജനസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടെ 1917-18 കാലഘട്ടങ്ങളിൽ ഈ സ്ഥലം ബ്രിട്ടീഷുകാർ കോളനിയാക്കി മാറ്റുകയാണ്. അതായത് ഒട്ടോമൻ സാമ്രാജ്യത്തെ അധികാരത്തിൽ നിന്ന് മാറ്റിയ ശേഷം ഈ സ്ഥലം പിന്നീട് ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. നമുക്കറിയാം, ഒരു കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം ബ്രിട്ടന്റെ കോളനിയായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇസ്രായേലും പാലസ്തീനും ഉൾക്കൊള്ളുന്ന മേഖലകളെല്ലാം ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കോളനി തന്നെയായിരുന്നു. എന്നാൽ ആ സമയത്തും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ജൂതന്മാർ ഈ മേഖലയിലേക്ക് കുടിയേറി താമസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോകുന്നു. കാലങ്ങൾ മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് ജൂതന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ സ്ഥലങ്ങളിൽ കാലങ്ങളായി താമസിച്ചുകൊണ്ടിരുന്ന അറബികൾക്ക്, അല്ലെങ്കിൽ അറബ് വംശജർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ജൂതന്മാരുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ പ്രദേശങ്ങളിലേക്കെല്ലാം ഇവർ കുടിയേറി താമസിക്കുന്നു, അവർ കൃഷി ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അവിടെ കാലങ്ങളായി ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അത് അത്രയ്ക്ക് ഇഷ്ടാവുന്നില്ല. കൂടാതെ ഈ സ്ഥലം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരുമാണ്. അതുകൊണ്ട് തന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു നയം പ്രത്യക്ഷത്തിൽ തന്നെ അവിടങ്ങളിൽ നിലനിന്നിരുന്നു. പല സമയങ്ങളിലും ജൂതന്മാരും അറബ് വംശജരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം ബ്രിട്ടീഷുകാർ നിലകൊള്ളുന്നത് ജൂതന്മാരുടെ കൂടെയാണ്. ജൂതന്മാർ അങ്ങനെ കൂടുതൽ സ്ഥലങ്ങൾ കയ്യേറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ജൂതന്മാർക്ക് മറ്റു സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ തങ്ങളുടേതായ ഒരു രാജ്യം അവിടെ സ്ഥാപിക്കണം എന്ന ചിന്തയിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോകുന്നു. രണ്ടാം ലോക മഹായുദ്ധശേഷം യുണൈറ്റഡ് നേഷൻസ് രൂപം കൊള്ളുകയാണ്, അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊള്ളുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ സാമ്രാജ്യത്വ ശക്തികൾ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകണം എന്നൊരു നയം കൂടെ രൂപീകരിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് 1947 എല്ലാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും തങ്ങളുടെ കോളനികൾ ഉപേക്ഷിച്ച് ബ്രിട്ടൻ അടക്കമുള്ള പല രാജ്യങ്ങളും സ്വന്തം രാജ്യത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നൊരു കാഴ്ചയാണ് അക്കാലഘട്ടങ്ങളിൽ ലോകമെമ്പാടും കണ്ടുകൊണ്ടിരുന്നത്. സ്വാഭാവികമായും 1947-48 കാലഘട്ടങ്ങളിൽ ഇന്നത്തെ ഇസ്രായേൽ പാലസ്തീൻ മേഖലകളിൽ നിന്നും ബ്രിട്ടീഷുകാർ പിൻവാങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുക. എന്നാൽ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ പിൻവാങ്ങിയ സമയത്ത് മതത്തിന്റെ പേരിൽ രണ്ട് രാഷ്ട്രങ്ങൾ ഉണ്ടാക്കണമെന്ന ചിന്ത അവർ മുന്നോട്ട് വെച്ചതുപോലെ തന്നെ മതത്തിന്റെ പേരിൽ ജൂതന്മാരെയും മുസ്ലിങ്ങളെയും വേർതിരിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ ഉണ്ടാക്കി നൽകാം എന്ന ചിന്ത തന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് അക്കാലഘട്ടങ്ങളിൽ വന്നത്. ഐക്യരാഷ്ട്ര സംഘടനയും ജൂതന്മാരും അറബ് വംശജരും തമ്മിൽ നിലനിന്നിരുന്ന പ്രശ്നത്തിന് രമ്യമായ ഒരു പരിഹാരം കാണാൻ രണ്ട് രാജ്യങ്ങൾ നിർമ്മിച്ചു നൽകാം എന്ന തീരുമാനം തന്നെയാണ് അംഗീകരിക്കുന്നത്. ജൂതന്മാർ കൂടുതലായി താമസിക്കുന്ന മേഖലകളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ജൂതന്മാർക്ക് സ്വതന്ത്രമായ ഒരു രാഷ്ട്രം നൽകാനും അതേസമയം തന്നെ അറബ് വംശജർ കൂടുതലായി താമസിക്കുന്ന മേഖലകളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സ്വതന്ത്രമായ ഒരു രാഷ്ട്രം നൽകാനും സാധിക്കും എന്ന തീരുമാനമാണ് ഐക്യരാഷ്ട്ര സംഘടന കൈക്കൊള്ളുന്നത്. അതേസമയം തന്നെ ഈ രണ്ടു കൂട്ടർക്കും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു മേഖല കൂടിയുണ്ട്. ജെറുസലേം എന്നാണ് ആ മേഖല അറിയപ്പെടുന്നത്. ഈ ജെറുസലേം രണ്ടു കൂട്ടരുടേതുമായി പൊതുവായി വെക്കാനുമാണ് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിക്കുന്നത്. എന്നാൽ ഈ തീരുമാനം പാലസ്തീന് ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. കാരണം പാലസ്തീൻ എന്ന് പറയുന്നത് കാലങ്ങളായി അറബ് വംശജർ താമസിച്ചിരുന്ന ഒരു മേഖല തന്നെയായിരുന്നു. ആ മേഖലയിലേക്ക് കാലങ്ങൾ കൊണ്ട് ജൂതന്മാർ കടന്നു വരികയും പിന്നീട് അവരുടേതായ ഒരു രാജ്യം ആ മേഖലകളിൽ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ ഒരു കാരണം വെച്ചാലും തങ്ങളുടെ പ്രധാന മേഖലകളൊന്നും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്ന് പലസ്തീൻ ഉറപ്പിച്ചു തന്നെ പറയുകയാണ്. എന്നാൽ ഇസ്രായേൽ ഈ തീരുമാനം അംഗീകരിക്കുന്നു. ജൂതന്മാരെ സംബന്ധിച്ച് വളരെ പുണ്യമായ ഒരു സ്ഥലമാണ് ജെറുസലേം എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് യേശുദേവൻ കുരിശിലേറ്റപ്പെട്ട സ്ഥലമാണ് ജെറുസലേം എന്ന് പറയുന്നത്. അതുപോലെ മക്കയും മദീനയും കഴിഞ്ഞാൽ അൽ അക്സ എന്ന് പറയുന്ന വളരെ പുണ്യമായൊരു സ്ഥലമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം. ഇതേ കാരണം കൊണ്ട് തന്നെ പ്രത്യേക പരിഗണനയുള്ള ഒരു ഇന്റർനാഷണൽ ടെറിട്ടറി ആക്കി മാറ്റാം എന്നതായിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ ചിന്ത. എന്നാൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു കണക്കിനും പാലസ്തീൻ ഇത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. എന്നാൽ ഇസ്രായേൽ ഈ കാര്യത്തിനോട് പൂർണ്ണ സമ്മതമാണ് എന്നറിയിക്കുകയാണ്. 1948 അങ്ങനെ ബ്രിട്ടീഷുകാർ ആ സ്ഥലം വിട്ടു പോവാണ്. ഒരു വലിയ മുറിവുണ്ടാക്കിയ ശേഷമാണ് അവർ ആ സ്ഥലം വിട്ടു പോകുന്നത്. പാലസ്തീൻ എന്നും ഇസ്രായേൽ എന്നും മുറിച്ചുകൊണ്ട് രണ്ട് രാജ്യം നിർമ്മിച്ചുകൊണ്ടാണ് അവർ ആ സ്ഥലം വിട്ടു പോകുന്നത്. പക്ഷെ പാലസ്തീനികൾ ഒരു കണക്കിനും ഇത് ഞങ്ങളുടെ രാജ്യമാണ് എന്ന് അംഗീകരിക്കുന്നില്ല. ഇത് മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേൽ ഉൾക്കൊള്ളുന്ന മേഖല കൂടി തങ്ങളുടെ രാജ്യമാണ് എന്ന് പാലസ്തീൻ ഉറപ്പിച്ച് പറയുകയാണ്. എന്നാൽ 1948 May 14 ഈ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായിട്ട് മാറുകയാണ്. 1948 May 14 ഇസ്രായേലിന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് തന്നെ പറയാവുന്നതാണ്. എന്തായാലും പാലസ്തീന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നടന്നത് എന്നതുകൊണ്ട് തന്നെ പാലസ്തീൻ നിരന്തരമായി ഇസ്രായേലുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ ജോർദാൻ, ഇറാഖ്, ലിബനൻ, സിറിയ, ഈജിപ്ത് തുടങ്ങിയ 5 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് 1948 പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെത് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന മേഖല കൂടെ കൈയടക്കിക്കൊണ്ട് പലസ്തീൻ എന്ന രാജ്യം രൂപീകരിക്കാൻ വേണ്ടി ഒരു യുദ്ധം നടക്കുകയാണ്. 1st Arab-Israel War എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്നാൽ ഈ യുദ്ധം 1949 July അവസാനിക്കുകയാണ്. 5 Arab countries ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്നിട്ടും ഇസ്രായേൽ ആ യുദ്ധത്തിൽ ജയിക്കുകയാണ്. ഈ യുദ്ധത്തിൽ ജയിക്കുന്നതോടുകൂടി അതുവരെ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കൈവശമുണ്ടായിരുന്ന ചില മേഖലകൾ കൂടി അധികമായി ഇസ്രായേൽ പിടിച്ചെടുക്കുകയാണ്. എന്നാൽ ഈ നിരന്തര സംഘർഷങ്ങൾക്കൊടുവിൽ 1964 പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന നിലവിൽ വരികയാണ്. ഈ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റുക, ഇസ്രായേലിനെ പൂർണ്ണമായും തകർത്ത് അത് പൂർണ്ണമായും പാലസ്തീനാക്കി മാറ്റുക തുടങ്ങിയ കാര്യങ്ങളെല്ലാമായിരുന്നു. എന്നാൽ പിന്നീട് ഇവർ ഈ തത്വത്തിൽ നിന്നും പിന്നോട്ട് പോയി എന്ന് തന്നെയാണ് ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കാലങ്ങൾ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1967 സമയത്ത് വീണ്ടും അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് യുദ്ധത്തിന് പോവുകയാണ്. 1967 June 5 ആരംഭിച്ച ആ യുദ്ധം പക്ഷേ വെറും 6 ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിന്നിട്ടുള്ളൂ. ഒരുപാട് രാജ്യങ്ങൾ ഒന്നിച്ച് യുദ്ധത്തിന് വന്നിട്ടും 6 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇസ്രായേൽ ജയിക്കുകയാണ്. എന്തായാലും ഈ യുദ്ധത്തിലെ ജയത്തോടുകൂടി നിരവധി സ്ഥലങ്ങൾ വീണ്ടും ഇസ്രായേൽ സ്വന്തമാക്കുകയാണ്. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇതെല്ലാം വിട്ടുകൊടുക്കുന്നുമുണ്ട്. ഇങ്ങനെ അറബ് ഇസ്രായേൽ സംഘർഷങ്ങളുടെ ഭാഗമായി നിരവധി അധിനിവേശങ്ങളും പിന്നീടുള്ള വിട്ടുകൊടുക്കലുകളും എല്ലാം ഉണ്ടാവുന്നുണ്ട്. 1987 സമയത്ത് ആദ്യ ഇന്തിഫാദ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു വിപ്ലവം പലസ്തീനിൽ പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇസ്രായേലികളെ കൊല്ലണം, ഇസ്രായേലിൻ്റെ ഭാഗങ്ങൾ പിടിച്ചടക്കണം, ഇസ്രായേലിനെ തോൽപ്പിക്കണം, പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റണം തുടങ്ങിയ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ 1993 സമയത്ത് PLO അഥവാ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നുണ്ട്. അവർ ഇസ്രായേലുമായിട്ട് ഒരു സമാധാന കരാർ ഒപ്പിടുകയാണ്. അന്നത്തെ ഇസ്രായേലി പ്രധാനമന്ത്രിയായിരുന്ന ഇസഹാക്ക് റാബിനും PLO നേതാവായ യാസർ അറാഫത്തും തമ്മിലാണ് ഈ കരാർ ഒപ്പിടുന്നത്. ഓസ്ലോ അക്കോർഡ് എന്നാണ് ഈ കരാർ അറിയപ്പെട്ടത്. ഈ കരാറ് പ്രകാരം ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നുമെല്ലാം ഇസ്രായേൽ പിൻവലിയാൻ തയ്യാറാവുകയാണ്. അതേസമയം തന്നെ പണ്ട് UN പറഞ്ഞ കാര്യം തത്വത്തിൽ അംഗീകരിക്കാം എന്ന് തന്നെയാണ് PLO പറയുന്നത്. അതായത് ഇസ്രായേലിനെ പൂർണ്ണമായും തകർത്തുകൊണ്ട് ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കണം എന്ന നിലപാടിൽ നിന്ന് PLO ഒരല്പം പിന്നോട്ട് വലിയാണ്. എന്നാൽ പിൽക്കാലത്ത് ഇസ്രായേലി പ്രധാനമന്ത്രിയായി മാറിയ ഏരിയൽ ഷാരോൺ 2000 ജെറൂസലേമിലേക്കൊന്ന് പോകുന്നുണ്ട്. അലക്സ എന്ന് പറയുന്ന അവരുടെ പള്ളി സന്ദർശിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എന്നാൽ ഏരിയൽ ഷാരോൺ ഇങ്ങനെ പള്ളി സന്ദർശിച്ചത് ഒരു അപമാനമായിട്ടാണ് പാലസ്തീനിയൻസ് കണ്ടത്. അതിന്റെ ഭാഗമായി തന്നെ 2002 ഇന്തിഫാദ മൂവ്മെന്റ് അല്ലെങ്കിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയാണ്. ഈ വിപ്ലവത്തിന്റെ ഭാഗമായി ഒരുപാട് സംഘർഷങ്ങളാണ് ഇസ്രായേലും പാലസ്തീനുമായിട്ട് നടക്കുന്നത്. ഏകദേശം 5 ഈ 2nd ഇന്തിഫാദ വിപ്ലവം നടന്നുകൊണ്ടേയിരുന്നത്. അങ്ങനെ 2004 സമയത്ത് PLO നേതാവായ യാസർ അറാഫത്ത് മരണപ്പെടുകയാണ്. പിന്നീട് 2006 പാലസ്തീനിൽ ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ പാലസ്തീനിൽ ജയിച്ചുകൊണ്ട് സുന്നി ഇസ്ലാമിക് മിലിറ്റന്റ് ഗ്രൂപ്പായ ഹമാസ് അധികാരത്തിലെത്തുകയാണ്. 2006 ഇങ്ങനെ ഹമാസ് അധികാരത്തിലെത്തിയതിൽ പിന്നെ PLO നിയന്ത്രിച്ചിരുന്ന ഫത്താഹ് എന്ന് പറയുന്ന സംഘടനയുമായി ഇവർക്ക് ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. ഇവിടെ രണ്ടുപേരുടെയും ലക്ഷ്യങ്ങൾ ഒന്നാണെങ്കിൽ കൂടി രാഷ്ട്രീയപരമായ ഒത്തൊരുമയില്ലായ്മ പലപ്പോഴും പ്രകടമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫത്താഹിൽ നിന്നും അവരുടേതായ നിരവധി സ്ഥലങ്ങളെയാണ് ഹമാസ് പിടിച്ചെടുക്കുന്നത്. ഹമാസ് അങ്ങനെ പാലസ്തീനിൽ ശക്തമായതിൽ പിന്നെ ഇസ്രായേലുമായി നിരന്തര സംഘർഷത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. പലപ്പോഴും ഇവർ തമ്മിലുള്ള പോരാട്ടത്തിൽ കുട്ടികളാണ് മരിച്ചു വീഴുന്നത് എന്നതാണ് നമുക്കൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം. 2008 സമയത്ത് ഓപ്പറേഷൻ കാസ്ലീഡും 2012 ഓപ്പറേഷൻ പില്ലർ ഓഫ് ഡിഫൻസും 2014 ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജും ഇവർ തമ്മിൽ നടക്കുന്നുണ്ട്. എന്തായാലും നിരവധി ആളുകൾ ഇതിൽ മരണപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പോരാട്ടങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്രായേലുമായ നിരന്തര സംഘർഷങ്ങളുടെ ഫലമായി തന്നെ സ്വന്തം രാജ്യത്തിങ്ങനെ ഭിന്നിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഹമാസും ഫത്തഹും ഒന്നിച്ചുകൊണ്ട് 2014 ഒരു പുതിയ ഗവൺമെന്റ് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനത്തിലെത്തുകയാണ്. എന്തായാലും 2017 സമയത്ത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമായി ഹമാസിന്റെ നേതാക്കൾ പുതിയൊരു പദ്ധതിയുമായി ഇസ്രായേലിനെ സമീപിക്കുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരം പലസ്തീൻ എന്നത് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്, അതേസമയം ജെറൂസലേമാണ് അവരുടെ തലസ്ഥാനം. എന്നാൽ ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ എന്തായാലും അത് അംഗീകരിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ആ പദ്ധതി ഇസ്രായേൽ തള്ളിക്കളയുകയാണ്. 2018 ഡൊണാൾഡ് ട്രംപ് ഈ പ്രശ്നങ്ങളെ ആളിക്കത്തിക്കുന്ന ഒരു സമീപനം കൂടെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്രായേലിലെ അമേരിക്കൻ എംബസി നിലനിന്നിരുന്നത് ടെല്ലവീവിലായിരുന്നു. അവിടെ നിന്നും ജെറൂസലേമിലേക്ക് തങ്ങളുടെ എംബസി മാറ്റാനാണ് ട്രംപ് തീരുമാനിക്കുന്നത്. അതായത് ജെറൂസലേം എന്ന തർക്കബാധിത പ്രദേശം ഇസ്രായേലിൻ്റെതാണ് എന്ന് പൂർണ്ണമായും അമേരിക്ക അംഗീകരിക്കുന്നു എന്നൊരു താക്കീത് തന്നെയായിരുന്നു ആ ശ്രമത്തിലൂടെ ട്രംപ് ചെയ്തിരുന്നത്. എന്നാൽ അതിൻ്റെ ഭാഗമായും നിരന്തര സംഘർഷം നടക്കുകയാണ്. ആ ഒരേ ഒരു കാര്യത്തിൻ്റെ പേരിൽ വീണ്ടും സംഘർഷങ്ങൾ നടക്കുന്നു. കുട്ടികളടക്കം ഒരുപാട് പേര് മരണപ്പെടുന്നു. എന്തായാലും നമ്മൾ വളരെ പെട്ടെന്നൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഡിസ്പ്യൂട്ടഡ് ലാൻഡിൻ്റെ അല്ലെങ്കിൽ തർക്കബാധിത പ്രദേശത്തിൻ്റെ പേരിലാണ് ഇസ്രായേലും പലസ്തീനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിൽ പലപ്പോഴും പലസ്തീൻ പറയുന്നത് ഇസ്രായേൽ തങ്ങളുടെ മണ്ണിനെ അധിനിവേശം നടത്തി അവിടെ നിന്നും അവർ പുറത്തു പോകണം എന്ന് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇസ്രായേലികൾക്കെതിരെ അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളുടെ ഭൂമിയിലേക്ക് ആര് യുദ്ധം ചെയ്യാൻ വന്നാലും ഞങ്ങൾ ഡിഫൻസ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറെടുക്കും എന്ന് തന്നെയാണ്. രണ്ടു കൂട്ടരും തങ്ങളുടേതാണ് എന്ന് പറയുന്ന ഭൂമിക്ക് വേണ്ടിയാണ് ഇപ്പോൾ അവിടങ്ങളിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ചുരുക്കി നമുക്ക് പറയാവുന്നതാണ്. പലപ്പോഴും ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ചരിത്രമൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് ആളുകൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഏത് കാര്യം തൊട്ടാണ് ഈ സംഭവങ്ങളെ പറയാൻ തുടങ്ങുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായാന്യായങ്ങൾ മാറി മറയുന്നതാണ്. ഉദാഹരണത്തിന് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയ കാര്യം തൊട്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് എങ്കിൽ ഹമാസായി അവിടെ തെറ്റുകാര്. അല്ലെങ്കിൽ ഇസ്രായേൽ അതിനു മുൻപ് പാലസ്തീനികളെ പള്ളിയിൽ ചെന്ന് അടിച്ച കാര്യം തൊട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത് എങ്കിൽ ഇസ്രായേലികളായി കുറ്റക്കാർ. അതിനു മുമ്പുള്ള കാര്യം പറഞ്ഞാൽ ഒരുപക്ഷെ പാലസ്തീനികൾ വീണ്ടും കുറ്റക്കാരാവും. എന്തു തന്നെയാണെങ്കിലും ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ചരിത്രം പൂർണ്ണമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇന്ന് പറഞ്ഞിരിക്കുന്നത് തർക്കബാധിത പ്രദേശത്തിൻ്റെ ഒരു ലഘു ചരിത്രം മാത്രമാണ്. അക്കാദമിക്കലായി തന്നെയാണ് ഈ വിഷയത്തിനെ സമീപിച്ചിരിക്കുന്നത്. അതായത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ സാധിക്കുന്ന രീതിയിലാണ് ഇന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കണക്കുകൾ മാത്രമാണ്. എത്ര പേര് മരിക്കുന്നു എന്നുള്ളത് നമുക്ക് കണക്കാണ്. എത്ര റോക്കറ്റ് വീഴുന്നു എന്നത് നമുക്ക് കണക്കാണ്. പക്ഷെ ആ മനുഷ്യർക്ക് അത് ജീവിതമാണ്. അവരുടെ രക്തത്തിൻ്റെ വില തന്നെ ആ ഓരോ റോക്കറ്റിനും ഓരോ ബോംബിനും ഉണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നടക്കരുത് എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. അത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വലിച്ചെഴിച്ചുകൊണ്ട് വന്ന് നമ്മൾ പരസ്പരം തർക്കിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആ പ്രശ്നങ്ങൾ വ്യാപിപ്പിക്കാതിരിക്കുക, നമുക്ക് ആ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അത്തരം കാര്യങ്ങൾ ഭാവിയിൽ ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എന്താണെങ്കിലും പലപ്പോഴും കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഈ വിഷയം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻ്റായിട്ട് എഴുതേണ്ടതാണ്. പലപ്പോഴും ചില ആളുകൾ മോശമായി കമൻറ്റുകൾ ഇടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇങ്ങനൊരു വിഷയമായതുകൊണ്ട്. അതുകൊണ്ട് നല്ല കമൻറ്റുകൾ കൊണ്ട് കമൻറ്റ് ബോക്സ് നിറയേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ വീഡിയോ പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് നൽകുക. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.